2019 നവംബർ 24 ഞായറാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. ഇതാണ് യഥാർത്ഥ അട്ടിമറി. മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് അലസിപ്പോയ വിവാഹം പോലെയായി മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ഭരണമോഹം. സുദീർഘമായ കൂടിയാലോചനകൾക്കൊടുവിൽ ശിവസേനയും NCPയും കോൺഗ്രസും ചേർന്നുള്ള മന്ത്രിസഭാ രൂപീകരണത്തിന് അരങ്ങൊരുങ്ങിയ ഘട്ടത്തിലാണ് തീർത്തും അവിശ്വസനീയമായ രാഷ്ട്രീയ അട്ടിമറിയിലൂടെ BJP സംസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചുവന്നത്. വെള്ളിയാഴ്ച രാത്രി നടന്ന BJPയുടെ ചടുല നീക്കങ്ങൾ മണത്തറിയാൻ ശിവസേനയ്ക്കും കോൺഗ്രസിനും കഴിഞ്ഞില്ല. ത്രികക്ഷി സഖ്യത്തിന്റെ ഭാഗമായ NCPയെ നെടുകെ പിളർത്തിയാണ് BJP പണിപറ്റിച്ചത്. NCP നേതാവ് ശരത് പവാറിന്റെ അനന്തരവൻ അജിത് പവാറിന്റെ നേതൃത്വത്തിൽ 20-ൽ NCP MLA ശിവസേന കോൺഗ്രസ് സഖ്യം വിട്ട് ഇപ്പുറത്തേക്ക് ചാടിയതായാണ് റിപ്പോർട്ട്. ഇരുചെവി അറിയാതെ ശനിയാഴ്ച പ്രഭാതത്തിൽ രാജ്ഭവനിൽ രഹസ്യമായി നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു. BJP NCP സഖ്യ സർക്കാരിന് അധികാരമേൽക്കാൻ പാകത്തിൽ സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന രാഷ്ട്രപതി ഭരണം വെളുപ്പിന് പിൻവലിച്ചിരുന്നു. ഫട്നാവിസും അജിത് പവാറും രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റുകഴിഞ്ഞാണ് രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ പുറം ലോകം ആ വാർത്ത അറിയുന്നത്. കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനും MPയുമായ രാഹുൽ ഗാന്ധി പ്രഭാത സവാരിക്കിടയിലാണ് മൊബൈൽ ഫോണിൽ ഈ വാർത്ത വായിച്ച് അന്തം വിട്ടത്. ശിവസേനയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷി സർക്കാർ രൂപീകരണത്തിൽ ശേഷിച്ച തർക്കങ്ങൾ ഒതുക്കാൻ രാത്രി വൈകിയും ചർച്ചകളിലേർപ്പെട്ട മൂന്ന് പാർട്ടികളുടെയും നേതാക്കളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച വാർത്ത തന്നെയായിരുന്നു ഇത്. തന്റെ അറിവോ സമ്മതമോ അംഗീകാരമോ ഇല്ലാതെയാണ് അജിത് പവാർ ഒരു സംഘം പാർട്ടി MLA BJP ക്യാമ്പിലേക്ക് കാലുമാറിയതെന്ന വിശദീകരണവുമായി ശരത് പവാർ രംഗത്തു വന്നിട്ടുണ്ടെങ്കിലും സഖ്യകക്ഷികൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസം വന്നിട്ടില്ല. രാഷ്ട്രീയ കരുനീക്കങ്ങളിൽ അതിവിദഗ്ധനും തന്ത്രശാലിയുമായ പവാറിനെ അറിയാവുന്നവരാരും അദ്ദേഹത്തിന്റെ വാക്കുകൾ അപ്പാടെ വിഴുങ്ങാനുമിടയില്ല. പവാർമാർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുള്ള വമ്പൻ കേസുകൾ കാട്ടി ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കിയെന്ന ആരോപണവും ഒപ്പമുണ്ട്. ഏതായാലും രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയിൽ വീണ്ടും ഒരു ജനകീയ സർക്കാർ അധികാരമേറ്റതിൽ ജനങ്ങൾ ആശ്വസിക്കുന്നുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പുറത്തുവന്നിട്ട് കൃത്യം ഒരു മാസം എത്തിയിരിക്കുന്നു. കസേര തർക്കത്തിൽ കുടുങ്ങി നീണ്ടുപോയ പുതിയ സർക്കാരിന്റെ സ്ഥാനാരോഹണം ഇവ്വിധമായതിന്റെ മുഖ്യ കാരണക്കാർ ശിവസേനാ നേതാക്കളുടെ കടുംപിടുത്തമാണ്. ശിവസേന പരമാധികാരിയായ ഉദ്ധവ് താക്കറെ പുത്രൻ ആദിത്യ താക്കറേക്ക് മുഖ്യമന്ത്രി പദം നൽകാൻ ശാഠ്യം പിടിച്ചതോടെയാണ് BJP ശിവസേന സഖ്യം തകർന്നത്. ഇരു പാർട്ടികളും സഖ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഭൂരിപക്ഷത്തിൽ കുറവ് വന്നെങ്കിലും ഇരു പാർട്ടികൾക്കും ഭരിക്കാനാവശ്യമായ അംഗങ്ങളെ നിയമസഭയിലെത്തിക്കാൻ പ്രയാസമുണ്ടായില്ല. 288 അംഗസഭയിൽ BJPക്ക് 105 പേരും ശിവസേനയ്ക്ക് 56 പേരുമാണ് ഉള്ളത്. ജനവിധി അനുസരിച്ച് ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറാൻ ഈ സംഖ്യ ധാരാളമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി കസേര ആദ്യ രണ്ടര വർഷം തങ്ങൾക്കു വേണമെന്ന ഉപാധിയുമായി ശിവസേന സ്വരം കടുപ്പിച്ചതോടെ സഖ്യം അവതാളത്തിലായി. ശിവസേനയുടെ ആവശ്യത്തിന് വഴങ്ങേണ്ടതില്ലെന്ന് BJPയും ഉറച്ചതോടെ രണ്ടു പതിറ്റാണ്ടിലേറെ നീണ്ട സഖ്യം പൂർണമായും തകർന്നു. തുടർന്നാണ് ശിവസേന NCPയെയും കോൺഗ്രസിനെയും കൂട്ടുപിടിച്ച് അധികാരത്തിലേറാൻ ശ്രമം തുടങ്ങിയത്. അങ്ങേയറ്റം അവസരവാദപരമായ ഇത്തരത്തിലൊരു സഖ്യത്തിന് NCPയും കോൺഗ്രസും ആദ്യമൊക്കെ എതിരായിരുന്നുവെങ്കിലും ശർക്കരക്കുടം ആരും തൊടാതെയിരിക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാനായില്ല. അങ്ങനെയാണ് ഏറെ വൈമുഖ്യത്തോടെയെങ്കിലും ജനങ്ങളെ സേവിക്കാനായി കൂട്ടുകക്ഷി മന്ത്രിസഭാ രൂപീകരണത്തിന് തയ്യാറായത്. എന്നാൽ കളി കൂടുതൽ നന്നായി അറിയാവുന്ന BJP നേതൃത്വം ഒറ്റ രാത്രി കൊണ്ട് ത്രികക്ഷി നീക്കം അമ്പെ പൊളിച്ചടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കേന്ദ്രത്തിൽ ഭരണമുള്ളതിന്റെ സർവ്വ ആനുകൂല്യങ്ങളും BJPക്കാണെന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം മറന്നുകൊണ്ടാണ് എതിർ ചേരിക്കാർ മഹാരാഷ്ട്രയിൽ ഈ നാടകമൊക്കെ ആടിയത്. ധാർമ്മികതയും സദാചാരവുമൊക്കെ ചൂണ്ടിക്കാട്ടി ബിജെപിയുടെ കരുനീക്കങ്ങളെ വിമർശിക്കാൻ ആളുകളുണ്ടാവും. എന്നാൽ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നാടകത്തിൽ മറ്റു കക്ഷികളും ആദർശങ്ങളും തത്വങ്ങളുമൊക്കെ വെടിഞ്ഞ് ഏതു വിധേനയും അധികാരത്തിലേറാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ഈ രാഷ്ട്രീയ വീഴ്ചയിൽ ഏറ്റവും അധികം ഛേദം സംഭവിച്ചത് പതിവ് പോലെ അഖിലേന്ത്യാ കക്ഷിയായ കോൺഗ്രസിന് തന്നെയാണെന്നതിൽ സംശയമില്ല. പാർട്ടി ഏറ്റവും മേലെ ഉയർത്തിക്കാട്ടുന്ന മതേതര കാഴ്ചപ്പാട് പോലും മാറ്റിവച്ചാണ് വർഗീയ കക്ഷിയായ ശിവസേനയുമായി കോൺഗ്രസ് പുതിയൊരു ബാന്ധവത്തിന് ഒരുങ്ങിയത്. പക്വമതികളായ പല നേതാക്കളും നേതൃത്വത്തെ അനിഷ്ടം അറിയിച്ചിരുന്നതായി വാർത്ത വന്നിരുന്നു. എന്നാൽ ഉപദേശക വൃന്ദത്തിനായിരുന്നു മേൽക്കൈ. പരിചയമോ പക്വതയോ രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾ മുൻകൂട്ടി തിട്ടപ്പെടുത്താനുള്ള കഴിവോ ഇല്ലാത്തവരുടെ വാക്കുകൾ കേട്ട് തീരുമാനമെടുത്ത കോൺഗ്രസ് നേതൃത്വം ദേശീയ തലത്തിൽ ഒരിക്കൽ കൂടി അവമതി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. വിധിയെന്നല്ലാതെ എന്തു പറയാൻ.